അടിച്ച് നിന്റെ മോന്തക്കുറ്റിയാതിരിക്കും ഞാൻ. ഉമ്മ ഒളിച്ചോട്ടെങ്കിൽ അത് മാപ്പിളേരെ കുഴപ്പാണ്. ഇവിടെ ഒരു പെൺകുട്ടിയുടെ കല്യാണാണ് ഉണങ്ങൽ കുത്തിയേക്കണേ. അത് മുടക്കാനാ നിന്റെ പുറപ്പാട്? ഇറങ്ങിപ്പോടാ പൂവാൻ. അമ്മ ആങ്ങയെ, ഐ റിപ്പീറ്റ്, ആങ്ങളയെ പിടിച്ചു തള്ളി. അതോടെ ലാസരച്ചൻ്റെ പ്രാന്ത് മുഴുവനായി. അമ്മ ലാസരച്ചനെ ഉന്തിത്തള്ളി ഉമ്മറത്തേക്കാക്കി. കോക്കാഞ്ചിറ മുഴുവൻ കേൾക്കുന്നത്ര ഉച്ചയിൽ ലാസരച്ചൻ ഉമ്മറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, നടത്തറി കല്യാണം ഡി കൊച്ചുറോത് പെങ്ങളെ, നീ കല്യാണം നടത്തിട്ടാ ലാസറൊന്ന കാണട്ടെ. ഈ കല്യാണം നടക്കണത് ലാസർ കാണട്ടേന്ന്. മുറ്റത്തും പടിക്കലും ആള് കൂടി കഴിഞ്ഞിരുന്നു. ലാസരച്ചൻ ആൾക്കാരുടെ നടുവിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളാ നോക്കിക്കോ, ഈ കല്യാണം ഞാനാ മുടക്കും. കഴുത്തിന് മീതെ തല്ലേണ്ടെങ്കിലേ ലാസർ ഈ കല്യാണം മുടക്കും. എൻ്റെ ഉമ്മക്കൊല്ലച്ചക്കൻ്റെ കൂടെ ഓടിപ്പോയാൽ മീതീണ് എനിക്ക് ഈ കല്യാണം. സമ്മതിക്കില്ല ഞാൻ. എൻ്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. പ്രാന്തൻ തലക്കടിച്ച് നെഞ്ചത്തടിച്ച് പടി കടന്നു പോയി. വീണ്ടും തിരിച്ചു വന്ന് പറഞ്ഞത് തന്നെ പറഞ്ഞ് ഒടുവിൽ ഒരുവിധം എങ്ങോട്ടോ ഓടിപ്പോയി. മുറ്റത്തും പുറത്തും കൂടിയ ആൾക്കാർ ഇളകുകയാണ്. അവർ അകത്തേക്ക് എത്തി നോക്കുന്നു. അവമാനം കൊണ്ട് അമരപ്പന്തൽ കുനിഞ്ഞു. ആളുകളുടെ നോട്ടങ്ങൾ അകത്ത് കടക്കാതിരിക്കാൻ ആനി പതുക്കെ വാതിൽ ചാരി. ചാരിയ വാതിക്കൽ നിന്നുകൊണ്ട് ആനി കണ്ടു അടുക്കള വാതിൽക്കൽ നെഞ്ചുരുക്കി കത്തുന്ന രണ്ട് മെഴുകുതിരികൾ പോലെ ഒച്ചയില്ലാതെ കരഞ്ഞുകൊണ്ട് ചിന്നമ്മയും ചീയമ്മയും നിൽക്കുന്നു. അമ്മ ഒരു മൂലയ്ക്കൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. കുട്ടിപ്പാപ്പനെയും മടിയിൽ കിടത്തി അമ്മാമ ഒരനക്കമില്ലാതെ ഇരിക്കുന്നു. എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ആനി പകച്ചു നിന്നു. കുരിശുമണി കൊട്ടുന്നുണ്ട്. കുട്ടിപ്പാപ്പൻ നിർത്താതെ ചുമയ്ക്കുന്നുണ്ട്. വിളക്ക് കത്തിച്ചിട്ടില്ല. ഇത് കല്യാണ വീടോ മരണവീടോ? പിന്നീട് എല്ലാം മനസ്സിലായി. ലാസറച്ചൻ പറഞ്ഞത് നേരായിരുന്നു. നോനു അമ്മായി ബേബിയെയും കൊണ്ടുപോയി. എവിടേക്കെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ലാസറച്ചൻ്റെ അയൽക്കാരനായ ഒരു കൊല്ലച്ചക്കനാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് ലാസറച്ചൻ്റെ അയൽക്കാർ പറയുന്നു. പകൽ ലാസറച്ചൻ നോനു അമ്മായിയെ ഒരുപാട് തല്ലിയിരുന്നു. പേടിച്ചു നിലവിളിച്ച ബേബിയെയും തല്ലി. ബേബിയെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ലാസറച്ചൻ ഇറങ്ങിപ്പോയി. ലാസറച്ചൻ തിരിച്ചു വന്നപ്പോൾ നോനു അമ്മായി വീട്ടിലുണ്ടായിരുന്നില്ല. ബേബിയും ഉണ്ടായിരുന്നില്ല. ലാസറച്ചൻ വീടും പറമ്പും കിണറും കുഴിയും ഒക്കെ തിരഞ്ഞു. ഒടുവിൽ നാട്ടുകാർ പറഞ്ഞു, അഞ്ചരയുടെ ബസ്സിന് നോനു അമ്മായി കൊല്ലച്ചക്കൻ്റെ കൂടെ ബേബിയെയും കൊണ്ടുപോയി. നോനു അമ്മായി എങ്ങോട്ട് പോയി? എവിടെ ജീവിക്കും? ഏതോ അറിയാത്ത ദേശത്ത് ബേബിയെയും കൊണ്ട് അലഞ്ഞു തിരിയുന്ന നോനു അമ്മായിയെ ഓർത്തിട്ട് ആനിക്ക് അറിയാൻ തുടങ്ങി. അത് കാരണം ആനിക്ക് ചീയമ്മയുടെ കല്യാണത്തിന് ഒരു സന്തോഷവും തോന്നിയില്ല. ആനിക്ക് മാത്രമല്ല, അമ്മാമ്മയ്ക്കും ചിന്നമ്മയ്ക്കും ചീയമ്മയ്ക്കും ഒന്നും സന്തോഷമുണ്ടായില്ല. അമ്മ മാത്രം ഓടി നടന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. ചെറുച്ചി അമ്മായിയോ ഡേവിഡ് ഷെമ്മാശനോ കല്യാണത്തിന് വന്നില്ല. ചീയമ്മയ്ക്ക് ഒരു പവൻ്റെ പാമ്പുവളയും ഒരു ഉരുളൻ മോതിരവും ചെറുച്ചി അമ്മായി കൊടുത്തയച്ചു. ചീയമ്മയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും അവർ കല്യാണത്തിന് വരാത്തതിൽ വിഷമിക്കരുത് എന്നും പറഞ്ഞയച്ചു. ചെറുച്ചി അമ്മായിയുടെ മകൾ ശോഷന പഠിക്കുകയാണ്. അവൾ പഠിച്ച് ഡോക്ടറായി വന്ന് കുട്ടിപ്പാപ്പനെ പരിശോധിക്കും. ചെറുച്ചി അമ്മായിക്ക് എല്ലാവരെയും കാണാൻ വലിയ ആശയുണ്ട്. എന്തു ചെയ്യാം? കുശിനിക്കാരൻ്റെ കയ്യിൽ കൊടുത്തയച്ച കുറിപ്പിൻ്റെ അവസാനത്തിൽ ചെറുച്ചി അമ്മായി എഴുതി, ഒരച്ഛൻ്റെ ഭാര്യയാവുന്നത് കുരിശിന്മേൽ കിടക്കുന്ന പോലെയാണ്. അതിൻ്റെ അർത്ഥം ആനിക്ക് മനസ്സിലായില്ല. നെറ്റും മുടിയും വെച്ച് കയ്യിൽ ബൊക്കെ പിടിച്ച് മണവാട്ടിയായി ചീയമ്മ കുരിശ് വരച്ചിറങ്ങിയപ്പോൾ ചിന്നമ്മ ഒരൊറ്റ കരച്ചിൽ. അതോടെ ചീയമ്മയും കരയാൻ തുടങ്ങി. രണ്ടാളും കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ആനി അവിടെ നിന്ന് പോയി. വഴിയിലെങ്ങാനും ലാസറച്ചൻ കല്യാണം മുടക്കാൻ വന്നു നിൽക്കുണ്ടോ എന്നായിരുന്നു അവളുടെ പേടി. ഒരു പക്ഷേ പള്ളിയിൽ വെച്ചാവും ലാസറച്ചൻ കല്യാണം മുടക്കുക. ആനി പള്ളിയിലേക്കും പോയില്ല. കല്യാണം വരുമ്പോൾ നെല്ലും നീരും വീഴ്ത്തണം. നെല്ലും നീരും വീഴ്ത്തുമ്പോൾ കുഞ്ഞിപ്പാലുവിനും ചീയമ്മയ്ക്കും കയറി നിൽക്കാൻ രണ്ട് മുട്ടിപ്പലക വേണം. പന്തലിൻ്റെ വാതിൽക്കൽ മുട്ടിപ്പലക കൊണ്ടിടുമ്പോൾ ആനി സൂത്രത്തിൽ അവിടെയെങ്ങാനും ലാസറച്ചൻ പതുങ്ങി നിൽപ്പുണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങാടിയുടെ വളവ് തിരിഞ്ഞ് കല്യാണം വരുന്നതിൻ്റെ ബാൻഡുവാദ്യം കേട്ടപ്പോൾ അവളുടെ നെഞ്ചിടുപ്പിൻ്റെ വേഗം കൂടി. അവൾ ഓടിപ്പോയി കുട്ടിപ്പാപ്പൻ്റെ അടുത്തിരുന്നു. കുട്ടിപ്പാപ്പൻ്റെ മുറിയുടെ ചെറിയ ജനാലയിൽ കൂടിയാണ് ആനയും കുട്ടിപ്പാപ്പനും ചീയമ്മയുടെ കല്യാണം വരുന്നത് കണ്ടത്.